മത്തായി അദ്ധ്യായം 22. ജനങ്ങളോട് മറ്റു ചില കാര്യങ്ങൾ പറയാൻ യേശു കഥകൾ ഉപയോഗിച്ചു. അവൻ പറഞ്ഞു,
തന്റെ പുത്രന്റെ വിവാഹവിരുന്നൊരുക്കിയ രാജാവിനെ പോലെയാണ് സ്വർഗരാജ്യം. അദ്ദേഹം ചിലരെ സദ്യയ്ക്ക് ക്ഷണിച്ചു. സദ്യ തയ്യാറായപ്പോൾ അതിഥികളെ വിളിക്കാൻ രാജാവ് ഭൃത്യരെ അയച്ചു. എന്നാൽ രാജാവിന്റെ സദ്യയ്ക്ക് ക്ഷണം അവർ നിരസിച്ചു. അനന്തരം രാജാവ് കുറെ ദാസന്മാരെ കൂടി അയച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചെന്ന് പറയുക സദ്യ തയ്യാറായെന്ന്. ഞാൻ എന്റെ നല്ല കാളകളെയും പശുക്കുട്ടികളെയും തിന്നാനായി കൊന്നിട്ടുണ്ട്. എല്ലാം തയ്യാറായിരിക്കുന്നു, വിവാഹ സദ്യയ്ക്ക് വരിക. ദാസന്മാർ പോയി ജനങ്ങളെ വിളിച്ചു, പക്ഷേ അവർ അത് ശ്രദ്ധിക്കുക കൂടി ഉണ്ടായില്ല. അവർ മറ്റു പ്രവൃത്തികളിൽ മുഴുകി. ഒരാൾ പാടത്ത് പണിയാൻ പോയി, വേറൊരുവൻ തന്റെ വ്യാപാരത്തിന് പോയി, മറ്റു ചിലരാകട്ടെ ദാസന്മാരെ പിടിച്ച് തല്ലിക്കൊന്നു. രാജാവ് വളരെ കോപിച്ചു. തന്റെ ദാസന്മാരെ കൊന്നവരെ വധിക്കാൻ രാജാവ് തന്റെ സൈന്യത്തെ അയച്ചു. അവരുടെ നഗരം സൈന്യം തീവച്ചു. അതിനുശേഷം രാജാവ് തന്റെ ഭൃത്യരോട് പറഞ്ഞു, വിവാഹ സദ്യ തയ്യാറായിരിക്കുന്നു, ഞാൻ അവരെ ക്ഷണിച്ചു, പക്ഷേ എന്റെ സദ്യയ്ക്ക് വരാനുള്ള യോഗ്യത അവർക്കില്ല. അതിനാൽ തെരുവിന്റെ മൂലകളിലേക്ക് പോയി കാണുന്ന എല്ലാവരെയും ക്ഷണിക്കുക, അവരോടെല്ലാം സദ്യയ്ക്ക് വരാൻ പറയുക. ദാസന്മാർ തെരുവുകളിലേക്ക് പോയി അവർ കണ്ട എല്ലാവരെയും വിളിച്ചുകൂട്ടി. നല്ലവരെയും ചീത്തയാളുകളെയും അവർ സദ്യയ്ക്ക് കൊണ്ടുവന്നു. അവിടമാകെ ജനം നിറഞ്ഞു. അപ്പോൾ രാജാവ് എല്ലാവരെയും കാണാനെത്തി. വിവാഹവേളയ്ക്ക് യോജിക്കാത്ത വിധം വസ്ത്രം ധരിച്ച ഒരാളെ രാജാവ് കണ്ടു. രാജാവ് പറഞ്ഞു, സുഹൃത്തേ, ഇവിടെ വരാൻ നിനക്കെങ്ങനെ അനുവാദം കിട്ടി, ശരിക്കുള്ള വസ്ത്രം പോലും ധരിക്കാതെ? എന്നാൽ അയാളൊന്നും പറഞ്ഞില്ല. അതിനാൽ രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, ഇവന്റെ കൈയും കാലും കെട്ടുക, എന്നിട്ട് ഇരുട്ടിലേക്കെറിയുക. അവിടെ ആളുകൾ കരയുകയും വേദന കൊണ്ട് പല്ല് ഞെരിക്കുകയും ചെയ്യും. അതെ, ക്ഷണിക്കപ്പെട്ടവർ അധികം, പക്ഷേ തെരഞ്ഞെടുക്കപ്പെടുന്നത് ചിലർ മാത്രം.
അപ്പോൾ യേശു ഉപദേശിച്ചിരുന്നിടത്തു നിന്നും പരീശന്മാർ പോയി. യേശു തെറ്റായതെന്തെങ്കിലും പറഞ്ഞാൽ അവനെ പിടിക്കാൻ അവർ തക്കം പാർത്തു. പരീശന്മാർ യേശുവിനെ കുരുക്കാൻ ചിലരെ അയച്ചു. തങ്ങളുടെ ചില അനുയായികളെയും ഹെരോദ്യർ എന്നറിയപ്പെടുന്ന ചിലരെയുമാണ് അവർ അയച്ചത്. അവർ പറഞ്ഞു,
ഗുരു, അങ്ങ് വിശ്വസ്തനായ ഒരാളാണെന്ന് ഞങ്ങൾക്കറിയാം. ദൈവത്തിന്റെ വഴിയുടെ സത്യം നീ പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾക്കറിയാം. ആളുകൾ നിന്നെപ്പറ്റി എന്തു കരുതുന്നു എന്ന് നീ ഭയക്കുന്നുമില്ല. എല്ലാവരും നിനക്കൊരുപോലെയാണ്. അതിനാൽ നിന്റെ അഭിപ്രായം പറഞ്ഞാലും കൈസർക്ക് കരം കൊടുക്കുന്നത് ശരിയോ തെറ്റോ?
എന്നാൽ അവർ തന്നെ കുരുക്കാൻ ശ്രമിക്കുകയാണെന്ന് യേശുവിനറിയാമായിരുന്നു. അതിനാൽ അവൻ പറഞ്ഞു,
കപടഭക്തിക്കാരെ, എന്തിനാണ് നിങ്ങൾ എന്നെ സംസാരത്തിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത്? കരം കൊടുക്കുന്ന ഒരു നാണയം തരൂ.
അവർ യേശുവിനെ ഒരു വെള്ളി നാണയം കാണിച്ചു. എന്നിട്ട് യേശു ചോദിച്ചു,
ആരുടെ ചിത്രമാണിതിൽ മുദ്രണം ചെയ്തിരിക്കുന്നത്? ആരുടെ പേരാണിതിൽ മുദ്രിതമായിരിക്കുന്നത്?
അവർ മറുപടി പറഞ്ഞു,
കൈസറുടെ ചിത്രവും പേരുമാണ്.
അപ്പോൾ യേശു അവരോട് പറഞ്ഞു,
കൈസർക്കുള്ളത് കൈസർക്ക് കൊടുത്തേക്കു, ദൈവത്തിനുള്ളത് ദൈവത്തിനും.
യേശുവിന്റെ വാക്കുകൾ കേട്ടവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിനെ വിട്ടുപോയി. അതേ ദിവസം തന്നെ ഏതാനും സദൂക്യർ യേശുവിനെ സമീപിച്ചു. സദൂക്യർ മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിച്ചിരുന്നില്ല. അവർ യേശുവിനോടൊരു ചോദ്യം ചോദിച്ചു. അവർ പറഞ്ഞു,
ഗുരു, മോശെ പറഞ്ഞു, വിവാഹിതനായ ഒരാൾ കുട്ടികളില്ലാതെ മരിച്ചാൽ അയാളുടെ സഹോദരൻ അയാളുടെ ഭാര്യയെ വിവാഹം കഴിക്കണം, എന്നിട്ട് മരിച്ച സഹോദരന് വേണ്ടി അവർ കുട്ടികളെ ജനിപ്പിക്കണം എന്ന്. ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ വിവാഹം കഴിച്ചു, പക്ഷേ കുട്ടികളില്ലാതെ മരിച്ചു. അതിനാൽ അയാളുടെ സഹോദരൻ ആ സ്ത്രീയെ വിവാഹം കഴിച്ചു. എന്നാൽ രണ്ടാമനും കുട്ടികളുണ്ടാവാതെ മരിച്ചു. ഇതുതന്നെ മൂന്നാമനും ബാക്കി എല്ലാ സഹോദരന്മാർക്കും സംഭവിച്ചു. ഒടുവിൽ ആ സ്ത്രീയും മരിച്ചു. പക്ഷേ എല്ലാ സഹോദരന്മാരും അവളെ വിവാഹം ചെയ്തിരുന്നു. അതിനാൽ അവൾ ഉയർത്തെഴുന്നേറ്റ് വന്നാൽ അവൾ ആരുടെ ഭാര്യയായിത്തീരും?
യേശു ഉത്തരം പറഞ്ഞു,
നിങ്ങൾക്ക് മനസ്സിലാവില്ല. തിരുവെഴുത്തുകളിൽ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ദൈവത്തിന്റെ ശക്തിയെപ്പറ്റിയും നിങ്ങൾക്കറിയില്ല. ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം നിലനിൽക്കുന്നില്ല. എല്ലാവരും സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാണ്. ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദൈവം പറഞ്ഞു, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. താൻ അവരുടെ ദൈവമാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ല. അവൻ ജീവിച്ചിരിക്കുന്നവരുടെ മാത്രം ദൈവമാണ്.
എല്ലാവരും യേശുവിന്റെ ഉപദേശം കേട്ട് അത്ഭുതപ്പെട്ടു. യേശു സദൂക്യരെ ഉത്തരമുട്ടിച്ച വാർത്ത പരീശന്മാർ കേട്ടു. അവർ യോഗം ചേർന്നു. ഒരു പരീശൻ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായിരുന്നു. ആ പരീശൻ യേശുവിനെ പരീക്ഷിക്കാൻ ഒരു ചോദ്യം ചോദിച്ചു.
ഗുരോ, ന്യായപ്രമാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏത്?
യേശു മറുപടി പറഞ്ഞു,
നിങ്ങൾ കർത്താവായ നിങ്ങളുടെ ദൈവത്തെ സ്നേഹിക്കണം. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും സ്നേഹിക്കണം. ഇതാണ് പ്രഥമവും പരമപ്രധാനവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന അതുപോലെ തന്നെ, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ന്യായപ്രമാണം പൂർണ്ണമായും പ്രവാചകരുടെ ലിഖിതങ്ങളിൽ നിന്നും ഈ രണ്ട് കൽപ്പനകളിൽ നിന്നും ഉടലെടുത്തതാണ്.
അതുകൊണ്ട് പരീശന്മാർ ഒന്നിച്ചു കൂടിയപ്പോൾ യേശു അവരോട് ഒരു ചോദ്യം ചോദിച്ചു.
ക്രിസ്തുവിനെപ്പറ്റി നിങ്ങൾ എന്ത് കരുതുന്നു? ആരുടെ മകനാണവൻ?
പരീശന്മാർ പറഞ്ഞു,
ക്രിസ്തു ദാവീദിന്റെ പുത്രൻ.
അപ്പോൾ യേശു പറഞ്ഞു,
പിന്നെ എങ്ങനെയാണ് ദാവീദ് അവനെ കർത്താവെന്ന് വിളിച്ചത്? ദാവീദ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ സംസാരിക്കുകയായിരുന്നു. കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ കാൽക്കീഴിലാക്കും വരെ എന്റെ വലതുവശത്തിരിക്കുക. ദാവീദ് ക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെങ്ങനെ അവൻ ദാവീദിന്റെ പുത്രനാകും?
പരീശന്മാരിൽ ആർക്കും യേശുവിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനായില്ല. ആ ദിവസത്തിന് ശേഷം യേശുവിനെ കുരുക്കാൻ വേറൊരു ചോദ്യം പോലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല.